നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
നമസ്കാരം ശ്രീ അഭിലാഷ് ബാലകൃഷ്ണൻ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം ഡിജു.
ഇപ്പോൾ ഒരുപാട് ഓസ്ട്രേലിയക്കാർ, ഓസ്ട്രേലിയൻ മലയാളികൾ കേരളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്, ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാതെ. പക്ഷേ തിരിച്ചെത്താൻ കഴിഞ്ഞ വളരെ കുറച്ച് പേരിൽ ഒരാളാണ് താങ്കൾ. അതും പക്ഷെ താങ്കളുടെ യാത്ര ഒരു വളരെ സംഭവബഹുലമായ യാത്രയായിരുന്നു. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ലോകം മുഴുവൻ കറങ്ങി കേരളത്തിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ ആ ഒരു യാത്രയെക്കുറിച്ച്, എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്, എത്രത്തോളം ദൂരം യാത്ര ചെയ്താണ് എത്തിയത് എന്ന കാര്യം ഒന്ന് പറയാമോ?
അതെ, പറയാം പറയാം, തീർച്ചയായും. അതൊരു ഈ പറഞ്ഞ പോലെ സംഭവബഹുലമായ യാത്രയായി പോയി, അങ്ങനെ ആവുമെന്ന് വിചാരിച്ചല്ലെങ്കിലും. ഞാന് അവിടുന്ന് ഒരു ജൂലൈ ആദ്യം മുതൽ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് സിഡ്നിയിലേക്ക് വരാൻ ട്രൈ ചെയ്യുമായിരുന്നു. മോനും ഉണ്ടായിരുന്നു എന്റെ കൂടെ, 7 വയസ്സുള്ള മകനും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു ടിക്കറ്റിന് വേണ്ടി ട്രൈ ചെയ്തിട്ട് ജൂലൈ മുഴുവൻ നോക്കി, ഓഗസ്റ്റ് മുഴുവൻ നോക്കി, ഒരു രക്ഷയില്ല ടിക്കറ്റ്. മെയിൻ പ്രശ്നം ഇവിടുത്തെ റെസ്ട്രിക്ഷൻസ് വന്ന കാരണം ഇന്ത്യയിൽ നിന്ന് ഡയറക്ട് ഫ്ലൈറ്റ്സ് ഒന്നുമില്ല, പിന്നെ ട്രാൻസിറ്റ് ഓപ്ഷൻസിന് ഇന്റർനാഷണൽ എയർ ട്രാവൽ ഓപ്പൺ ആവണം. അപ്പൊ അത് ഇന്ത്യ ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് ബാക്കി ട്രാൻസിറ്റ് ഓപ്ഷൻസും വളരെ ലിമിറ്റഡ് ആണ്. അപ്പൊ അങ്ങനെ ഒരു രക്ഷയില്ല, വീണ്ടും ഇൻഡെഫിനിറ്റ്ലി കുടുങ്ങിപ്പോകുന്നു. ഇപ്പൊ ഇന്ത്യയിലെ കോവിഡ് കേസുകൾ വല്ലാണ്ട് കൂടുന്നു, പിന്നെ വീണ്ടും ഒരു ലോക്ക്ഡൌണോ അല്ലെങ്കിൽ ഒരു ബോർഡർ ക്ലോസറോ ഒക്കെ ഇന്ത്യയായിട്ട് വരും, അങ്ങനെ പല പല ടെൻഷനായിരുന്നു. അപ്പൊ ഇതിനിടയിൽ നമ്മള് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും ഒക്കെ സജീവമായിരുന്നു. അപ്പൊ ആയിരക്കണക്കിന് പേരാണ് ശരിക്കും ഇപ്പൊ ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്നത്. അപ്പോ ഓഗസ്റ്റില് ഒരു മിണ്ടോടുകൂടി ഒരാള് US വഴി പോയി എന്ന് ഞാൻ ഫേസ്ബുക്കില് വായിച്ചു. അതായത് US വഴി പോയി എന്ന് വെച്ചാൽ ഓൾറെഡി അവര് അയാള് സിറ്റിസൺ ആയിരുന്നു, ഓസ്ട്രേലിയൻ സിറ്റിസൺ ആയിരുന്നു. അപ്പൊ ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണെങ്കിൽ അപ്പൊ ESTA എന്നുള്ള ആ ഒരു മാർഗം ഉപയോഗിച്ച് US ഒരു 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 ദിവസത്തിനുള്ളിൽ വിസ കിട്ടും. അപ്പൊ അവര് ഇന്ത്യയിൽ നിന്ന് നേരെ US പോയി, US നിന്ന് ഒരു ട്രാൻസിറ്റ് ഓപ്ഷൻ എടുത്തിട്ട് US നിന്ന് സിഡ്നിയിലേക്ക് വന്നു എന്ന് ഞാൻ വായിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ വായിച്ച, അപ്പൊ പോയ ആളുമായിട്ടൊന്ന് കണക്ട് ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ USA നിന്ന് ഇപ്പൊ മെയിൻലി സാൻ ഫ്രാൻസിസ്കോ ആണ് ഞാൻ മനസ്സിലാക്കിയ ഒരു ഹബ്ബ്. SFO നിന്ന് സിഡ്നിയിലേക്ക് ഡെയിലി ഫ്ലൈറ്റ്സ് ഉണ്ട്. അത് ഈ റെസ്ട്രിക്ഷൻസ് അനുസരിച്ചാണ് വരുന്നത്, 35 പേരോ 40 പേരോ കൊണ്ടുവരുന്നുള്ളൂ. പക്ഷെ ഡെയിലി വരുന്നുണ്ട്, ആ ഡെയിലി ഫ്ലൈറ്റ്സ് ക്യാൻസൽ ആവുന്നില്ല. അവര് ലിമിറ്റഡ് നമ്പർ ആണെങ്കിലും അത് ഡെയിലി കൺസിസ്റ്റന്റ് ആയി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഫ്ലൈറ്റിന്റെ ഒക്കെ ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ ആ ഫ്ലൈറ്റ് എല്ലാ ദിവസവും വരുന്നുണ്ട്. പിന്നെ ഫേസ്ബുക്കിൽ പറഞ്ഞു ആ ഫ്ലൈറ്റിൽ വരുന്നതായിട്ടൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പല ഗ്രൂപ്പ്സിലും. അപ്പൊ അങ്ങനെ ഞാനതൊരു ഓപ്ഷൻ ആയിട്ട് കണ്ടു. കാരണം എനിക്ക്, ഞാന് സിറ്റിസൺ അല്ല, PR ആണ്. അപ്പൊ എനിക്ക് എന്തോ ഭാഗ്യത്തിന് US ഒരു വിസിറ്റിംഗ് വിസ ഉണ്ടായിരുന്നു, B2. നേരത്തെ പോയപ്പോ എടുത്തതാണ്. അതെ അതെ, ഞാനും ഇപ്പൊ നേരത്തെ പോയപ്പോ എടുത്തായിരുന്നു. പിന്നെ മോൻ ജനിച്ചപ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് എന്നുള്ള ബേസിസിൽ അവൻ അപ്ലൈ ചെയ്തപ്പോ മോനും വിസ കിട്ടിയായിരുന്നു. അപ്പൊ അത് എന്തിനെന്ന് അറിയില്ലാണ്ട് ഒരു വിസ അങ്ങനെ വെറുതെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഈ സമയത്ത് ശരിക്കും ഉപകരിച്ചു എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഞാൻ പിന്നെ നോക്കി, കണ്ടിന്യൂസ്ലി ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരു ദിവസം അത് ഓപ്പൺ ആയി കണ്ടു, എക്കണോമി ടിക്കറ്റ്, September 4. അപ്പൊ കണ്ടപ്പോ തന്നെ ഞാനത് ബുക്ക് ചെയ്തു, സാൻ ഫ്രാൻസിസ്കോ ടു സിഡ്നി ബുക്ക് ചെയ്തു. കാരണം എന്റെ ഒരു, എനിക്ക് അന്വേഷണം മനസ്സിലായത് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് US എത്താൻ പാടില്ല, കാരണം എയർ ബബിൾ ഉണ്ട്, ഡെയിലി ഫ്ലൈറ്റ്സ് ഉണ്ട്. പക്ഷേ സിഡ്നിയിലേക്ക് എവിടുന്നോ എത്താൻ പാടാണ്. അപ്പൊ ഏതെങ്കിലും ഒരു മാർഗം, ഒരു ഡെസ്റ്റിനേഷൻ, ഒരു 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 ഹബ്ബിൽ നിന്ന് നമുക്ക് സിഡ്നിയിലേക്ക് ഒരു ടിക്കറ്റ് റെഡി ആവുകയാണെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം 1st രാത്രി കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 2nd ഏർലി മോർണിംഗ് ഡൽഹിയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോന്നു. സാൻ ഫ്രാൻസിസ്കോയിൽ 2nd എത്തി, അവിടെ എയർപോർട്ടിന് അടുത്തൊരു ഹോട്ടൽ എടുത്തു. USA ഞാൻ കണ്ട ഒരു ഗുണം, അത് ഈ ഒരു ട്രാവൽ പോയിന്റ് ഓഫ് വ്യൂവിൽ കണ്ട ഗുണം വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വാറന്റൈനും ഇല്ല, ഒരു കോവിഡ് ടെസ്റ്റ് ഇല്ല, അങ്ങനത്തെ ഒരു ഒരു റെസ്ട്രിക്ഷൻസോ ഒരു പ്രത്യേക റിക്വയർമെന്റ്സോ ഒന്നുമില്ല. നമ്മളിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വിസ ഉണ്ടെങ്കിൽ നമ്മളോട് ആരും ചോദിക്കുന്നത് തന്നെ ഇല്ല. ഈവൻ ഒരു തെർമൽ ചെക്ക് പോലും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ നമ്മൾ വിസ ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാം, ഇറങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ 1-2 ദിവസം താമസിക്കാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് ദിവസം താമസിച്ചിട്ട് പോകാം, അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ എയർപോർട്ടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ 2 ദിവസം സ്റ്റേ ചെയ്തു. 2 ദിവസം കഴിഞ്ഞാണ് 4th ആയിരുന്നു SFO to സിഡ്നി ഫ്ലൈറ്റ്. അത് പിന്നെ വളരെ സുഖമായിരുന്നു, കാരണം ആകെ 35 പേരെ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ.
50 പേരായിരുന്നു ക്യാപ്പ്,
50 പേര് മാക്സ്. അതെ അതെ അതെ, എനിക്ക് ഒരു 40 പേര് തന്നെ ഉണ്ടായിരുന്നുള്ളൂ മാക്സിമം.
ഓക്കെ, എത്രത്തോളം ചെലവായി ഒരു യാത്രക്ക്?
ചെലവ് വെച്ചാല് എനിക്ക് ഇന്ത്യ ടു US ഇപ്പൊ വളരെ ചീപ്പാണ്. അപ്പൊ ഡൽഹി ടു സാൻ ഫ്രാൻസിസ്കോ ടിക്കറ്റ് ഒരാൾക്ക്, ഒരാൾ ടിക്കറ്റ് എനിക്ക് 50,000 രൂപ കിട്ടി, 50,000 ഇന്ത്യൻ രൂപ കിട്ടി. ഈ SFO ടു സിഡ്നി എനിക്ക് ആയത് അറൌണ്ട് 1.2 lakhs ആയി. SFO ടു
സിഡ്നി
ഒരാൾക്ക് ടോട്ടൽ എനിക്ക് വന്നത് 1.7 lakhs ആണ് ടിക്കറ്റിന് മാത്രം വന്നത്. പിന്നെ അത് കൂടാണ്ട് രണ്ടു ദിവസം നമ്മുടെ എസ്എഫ്ഒയിലെ സ്റ്റേ ഉണ്ട്. അപ്പൊ അതിന് ഒരു ആവറേജ് ഒരു 8,000 ഒക്കെ വന്നുള്ളൂ ഒരു പെർ ഡേ. അപ്പൊ ഓവറോൾ ഒരു നോക്കിക്കഴിഞ്ഞാൽ യാത്ര ഇൻക്ലൂഡിംഗ് ടു നൈറ്റ് സ്റ്റേ എല്ലാം കൂടി ഒരു 1.9 lakhs.
ഇവിടെ എത്തിയ ശേഷമുള്ള ക്വാറന്റൈനും ഉണ്ടല്ലോ. ഞാൻ അതിലേക്ക് വരാം, അത് ഒരു സംഭവബഹുലമായ കഥയാണല്ലോ. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പം ഈ യാത്രയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഏകദേശം 12,000+ kilometers ആണ് ഡൽഹിയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും സിഡ്നിയിലേക്കും 12,000+ kilometers ഉണ്ട്, കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഒരു 2,000 kilometers. അങ്ങനെ ഒരു 25,000 kilometers ഏറെ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ മകനുമായി. മകനും ഓക്കെ ആയിരുന്നോ?
മകനും ഓക്കെ ആയിരുന്നു. അതായിരുന്നു എനിക്ക് മെയിൻലി, ഇപ്പൊ എനിക്ക് മാത്രമല്ല ഇപ്പം വൈഫിനോ അല്ലെങ്കിൽ വീട്ടിലെല്ലാവർക്കും ഉള്ള ഒരു പേടി മകനും കൂടെ ഉള്ളതുകൊണ്ട് എത്രത്തോളം അവൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളതായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു വളരെ ഓക്കെ ആയിരുന്നു, കാരണം മെയിൻലി ഞങ്ങൾ രണ്ടു ദിവസം അവിടെ ഒരു സ്റ്റേ എടുത്തതുകൊണ്ടായിരിക്കാം. ആദ്യത്തെ ഒരു ലഗിന്റെ ജേണിയുടെ ക്ഷീണം മൊത്തം മാറിയിട്ടാണ് നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് സിഡ്നിയിലേക്ക് പുറപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ആള് വളരെ ഓക്കെ ആയിരുന്നു.
നിങ്ങൾക്ക് ഒരു വിസ ഉള്ളത് കൊണ്ട് അത് വരാൻ കഴിഞ്ഞു, പക്ഷെ വിസ ഇല്ല, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തവരാണല്ലോ അല്ലേ?
അതെ തീർച്ചയായും. അപ്പൊ ഇങ്ങനെ ഇപ്പൊ കേരളത്തിലുള്ളവരിൽ ഇപ്പം ഓസ്ട്രേലിയൻ സിറ്റിസൻസ് ഒരുപാടുണ്ട് ഇപ്പോഴും കേരളത്തില്.
അവർക്ക്
ഈ ഓപ്ഷൻ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇപ്പൊ ഈ ഓപ്ഷൻ ഇപ്പൊ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരിൽ കുറെ പേർക്കൊക്കെ അറിയാം. പിന്നീട് ഒരുപാട് ഇപ്പൊ എന്റെ അറിവിൽ തന്നെ ഇപ്പൊ ഒരു മൊത്തം 5 പേര് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് എന്റെ അറിവിൽ തന്നെ വന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞൊരു മലയാളി ഫാമിലി, എനിക്ക് പരിചയമുള്ള മലയാളി ഫാമിലി ബാംഗ്ലൂരിൽ നിന്ന് വന്നു, അവരായിട്ട് എത്തി, സേഫ് ആയിട്ട് എത്തി. അപ്പൊ ഇപ്പൊ ഫാമിലീസ് ഒക്കെ ഈ റിസ്ക് എടുത്ത് വരാൻ തയ്യാറാവുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു ഈ ക്യാബ്സ്, ട്രാവൽ ക്യാബ്സ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാണ് ഇനി അവിടെ നിന്ന് ഒരു ടിക്കറ്റ് കിട്ടുക എന്നുള്ളൊരു ആശങ്കയിൽ ഒരുപാട് ആൾക്കാർ കുടുങ്ങിക്കിടപ്പുണ്ട്.
പലരും
ട്രൈ ചെയ്യുന്നുണ്ട്.
അമേരിക്കയിൽ നമ്മൾ കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാമല്ലോ, കാരണം എണ്ണം കൂടുതലായത്.
അതെ അതെ, അമേരിക്കയിലെ ഈ ഒരു ഗുണം വെച്ചാൽ യുണൈറ്റഡ് എയർലൈൻസ് എന്ന് പറയുന്ന ഈ എയർലൈൻ വളരെ കൺസിസ്റ്റന്റ് ആണ്. അപ്പൊ അതിന്റെ ഫീഡ്ബാക്ക് നോക്കുമ്പോൾ ഒരു ക്യാൻസലേഷൻ പോലും വന്നിട്ടില്ല ആർക്കും.
ഞാൻ ഈ ആദ്യം സംഭവബഹുലമായ യാത്ര എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരു കാര്യം കൂടി ഞാൻ എനിക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ ശ്രോതാക്കൾക്ക് വേണ്ടി പറയുന്നത്. ഇപ്പം ഈ ഒരു ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മാത്രം ആദ്യമായി ഓസ്ട്രേലിയയിലേക്ക് വന്ന് പെർമനന്റ് റെസിഡന്റായി സെറ്റിൽ ചെയ്യാനായി ഇങ്ങോട്ട് വന്ന് പിന്നെ തിരിച്ചു പോയൊരു വ്യക്തിയാണല്ലോ താങ്കൾ.
അപ്പൊ
ആ ഒരു സാഹചര്യം, ഇപ്പോൾ നാട്ടിലേക്ക് പോകേണ്ടി വന്നൊരു സാഹചര്യവും അതും കൂടെ ഒന്ന് പറയാമോ?
പറയാം തീർച്ചയായും. അതായത് ഞാൻ മാർച്ച് പകുതിയോടുകൂടിയാണ് ഞാൻ കൊച്ചിയിൽ നിന്ന് വന്നത്. പി ആർ കിട്ടി ഇങ്ങോട്ടുള്ള പെർമനന്റ് മൂവ് ആയിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് പെട്ടെന്ന് വരേണ്ട ഒരു സാഹചര്യം ആയത് കാരണം ഞങ്ങളുടെ മകനെ, 7 വയസ്സുള്ള മകനെ നാട്ടിൽ നിർത്തിയിട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ കാരണം അവനെ നാട്ടിൽ നിർത്തിയിട്ട് പെട്ടെന്ന് ഞങ്ങൾ വന്നിവിടെ ഒരു ജോലി ജോയിൻ ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയിൽ വന്നതാണ്. അപ്പൊ വന്നിട്ട് ഒരു അടുത്ത ഒരു മാസം കഴിഞ്ഞ് ഞങ്ങൾ ഒരു വീടൊക്കെ എടുത്ത് ഒന്ന് സെറ്റിലായി, ഒന്ന് അതിനുശേഷം പോയി മകനെ വിളിച്ചോണ്ട് വരാമെന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിൽ വിചാരിച്ചിരുന്നു. പക്ഷെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കൊറോണ വളരെ പ്രശ്നം രൂക്ഷമാവുകയും ഈ യാത്രാ റെസ്ട്രിക്ഷൻസ് ഒക്കെ വരികയും ബോർഡർ ക്ലോഷർ വരികയും എല്ലാം വന്നു. അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പോ മോൻ അവിടെയും ഞങ്ങൾ ഇവിടെ ആയിട്ട് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയി. പിന്നെ ഇന്റർനാഷണൽ ട്രാവൽ ബാനും എല്ലാം കൂടെ ആകെ വളരെ ടെൻഷനിലായിപ്പോയി. പിന്നെ ഒരുപാട് ട്രൈ ചെയ്തു ഇവിടുന്ന് നാട്ടിലേക്ക് പോകാൻ. അപ്പൊ അന്നേരം അത് ഇവിടുന്ന് നാട്ടിലേക്ക് പോകാനുള്ള ഓപ്ഷൻസ് വളരെ കുറവായിരുന്നു. അപ്പൊ ആകെയുള്ള ഒരേ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഹൈക്കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഹൈക്കമ്മീഷൻ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. നമ്മുടെ യാത്രയുടെ പർപ്പസ് ജെനുവിൻ ആണെന്ന് തോന്നി എന്തോ ഭാഗ്യത്തിന് ഷോർട്ട് ലിസ്റ്റിംഗിൽ വന്നു, അങ്ങനെ ടിക്കറ്റ് കിട്ടി.
എന്തായാലും ഇപ്പം തിരിച്ചെത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ എത്തിക്കഴിഞ്ഞതിന് ശേഷം താങ്കൾക്കൊപ്പം ഭാര്യയും കൂടി സ്വമേധയാ ഹോട്ടൽ ക്വാറന്റൈനിലേക്ക് വരികയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു അങ്ങനെ ഒരു തീരുമാനമെടുത്തത്, ഭാര്യ കൂടി സ്വമേധയാ ഹോട്ടൽ ക്വാറന്റൈനിലേക്ക് വന്നത്?
ആദ്യം അതില് എന്താണ് നമ്മുടെ മെയിൻ റീസൺ എന്ന് വെച്ചാല് ഞാനിപ്പം മോൻ നാട്ടിലായി പോയിട്ട് ഓൾമോസ്റ്റ് 6 മാസം ആയിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുമ്പോ. അപ്പോ വൈഫ് ഇങ്ങനെ മോനെ പിരിഞ്ഞിട്ട് 6 മാസമായി, മോനെ വൈഫിനെ കാണാണ്ട് 6 മാസം. അപ്പൊ അങ്ങനെ ഒരു മാനസികമായ ബുദ്ധിമുട്ട് രണ്ടുപേരും വളരെ വറീഡായിരുന്നു. പിന്നെ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒന്ന് ഈ ഹോട്ടൽ ക്വാറന്റൈൻ എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ഒരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം വീടിന്റെ തൊട്ടടുത്ത് എത്തിയിട്ട് ഒരു 10-20 kilometers ദൂരെ നമ്മളൊരു ഹോട്ടലിൽ വീണ്ടും 14 ദിവസം അടച്ചിരിക്കുക. അപ്പൊ അവൻ അമ്മയെ കാണാണ്ട്, അവന്റെ അമ്മ ഒരു ജസ്റ്റ് അടുത്ത്, പക്ഷെ നമുക്കൊന്ന് അടുത്ത് കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടിലിരുന്നപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് ഒരുമിച്ച് നിൽക്കാൻ പറ്റുമോ, കാരണം എന്തായാലും ഞങ്ങൾക്കും ഒന്നും പ്രശ്നമില്ല എന്നുള്ളൊരു ചിന്തയിലായിരുന്നു അത്. അപ്പൊ അവള് പിന്നെ എന്തായാലും
ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അറിയാമായിരുന്നോ?
ഇല്ല, അറിയില്ലായിരുന്നു ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോന്ന്. ഞാൻ ഇന്ത്യയിലായിരിക്കുമ്പോ ഞാൻ പലരോടും ചോദിച്ചു, പല ഫേസ്ബുക്ക് ഫോറത്തിലും പല ഗ്രൂപ്പുകളിലും എല്ലാം. അപ്പോ വളരെ മുമ്പ് ഇങ്ങനെ ഒരു ഓപ്ഷൻ നടക്കുമായിരുന്നു, ഇപ്പൊ നടക്കുന്നില്ല എന്നൊരു ജനറൽ ഫീഡ്ബാക്ക് ആണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ ചോദിച്ചവരെല്ലാരും പറഞ്ഞു ഇല്ല അങ്ങനെ നടക്കില്ല, കാരണം അത് ഈ പർപ്പസ് തന്നെ ഡിഫീറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്നാലും ശ്രമിക്കാം എന്ന് വിചാരിച്ചു വന്നു. കാരണം എനിക്ക് ഇത്ര അടുത്തെത്തിയിട്ട് നമുക്ക് രണ്ടാഴ്ച ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു ആലോചനയില്. എന്നിട്ട് ഞാനത് എയർപോർട്ടിൽ എത്തി. ഞാനപ്പോ അവിടുന്ന് തന്നെ ഞാൻ NSW ഹെൽത്തില് NSW സർവീസസിലൊക്കെ വിളിച്ചു ചോദിച്ചു. അപ്പോ ജനറൽ ഫീഡ്ബാക്ക് ഇല്ലാന്നാണ് അവര് ഫോണിലും ഒക്കെ പറഞ്ഞത്. വൈഫ് ഇവിടുന്നും വിളിച്ചു ചോദിച്ചായിരുന്നു, ഇപ്പോഴും ഇല്ലാന്നാ പറഞ്ഞേ. പക്ഷെ ഞാൻ എയർപോർട്ടിൽ എത്തിയപ്പോ എന്തോ എനിക്കത് വീണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്താൽ ചിലപ്പോൾ നടക്കും എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എത്തി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ ജസ്റ്റ് തെർമൽ ചെക്ക് ഒക്കെ നടക്കുന്ന സ്ഥലത്ത് അവിടെ ഈ NSW സർവീസസിന്റെ ആൾക്കാര് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ പോയി ഒരാളോട് ചോദിച്ചു, ഇങ്ങനെ മോൻ ചെറുതാണ് 7 വയസ്സായിട്ടേ ഉള്ളൂ, അപ്പൊ വൈഫ് തൊട്ടടുത്താണ് താമസിക്കുന്നത്, ഞങ്ങളുടെ ഒപ്പം ക്വാറന്റൈനിൽ ജോയിൻ ചെയ്യാൻ. അപ്പത്തേക്ക് എന്തായാലും പെയ്ഡ് ക്വാറന്റൈൻ ആണ്, ഞങ്ങൾ എന്തായാലും പെയ്ഡ് ക്വാറന്റൈനിന്റെ പൈസ ഞങ്ങൾ ഓൾറെഡി കയ്യിൽ നിന്ന് കൊടുക്കുന്നുണ്ട്, അപ്പൊ അതിലിപ്പോ ഒരാളുടെ കൂടെ അഡീഷണൽ കൊടുക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ അവരത് ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞു, കാരണം അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. വീണ്ടും ഞാനത് പതുക്കെ ഒരാളുടെയും കൂടെ അടുത്ത് പോയി ചോദിച്ചു. അപ്പൊ ചോദിച്ചപ്പോ അവര് എന്നോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, എന്നിട്ട് ഞങ്ങളോട് മാത്രം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങളെ കൂടെ വന്ന ഫ്ലൈറ്റിൽ വന്ന ബാക്കി ആൾക്കാരെല്ലാം ഇങ്ങനെ വണ്ടി കയറ്റി പല ഹോട്ടലുകളിലായിട്ട് പോയി, ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞപ്പോ വേറെ ആൾ വന്ന് പറഞ്ഞു, ഹെൽത്ത് ഹോട്ടൽസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, അത് ജനറലി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടി അലോട്ട് ചെയ്യുന്ന ഹോട്ടൽസ് ആണ്, പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പാർട്ട്ണറിനെ ജോയിൻ ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ റിക്വസ്റ്റ് അവിടെ ചെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്രൂവ് ആയാൽ പാർട്ട്ണറിന് വരാം, പക്ഷെ വേണമെങ്കിൽ ട്രൈ ചെയ്യുന്നു ചോദിച്ചു. അപ്പൊ ഞാനത് ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, അവിടുന്ന് തന്നെ നമ്മളൊരു കോവിഡ് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു അഡീഷണൽ കണ്ടീഷൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഓക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരുടെയും ഫസ്റ്റ് ഒരു സ്വാബ് സാമ്പിൾ അവിടുന്ന് തന്നെ ചെയ്തു. അവിടുന്ന് തന്നെ എടുത്തിട്ട് റിസൾട്ട് അന്നേരം വന്നില്ല, എടുത്തിട്ട് ഞങ്ങളെ നേരെ ഞങ്ങളെ മാത്രം ഈ ഹെൽത്ത് ഹോട്ടലിലേക്ക് മൂവ് ചെയ്തു. ഹെൽത്ത് ഹോട്ടലിൽ ചെന്നിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ അന്വേഷിച്ചിട്ട് ഞാൻ അവിടെ തന്നെ അവരോട് തന്നെ ചോദിച്ചു, കുറച്ച് ബുദ്ധിമുട്ടി. അവസാനം ഒരു ഫോം കിട്ടി, ഇങ്ങനെ പാർട്ട്ണറിന് കോ ഹാബിറ്റേഷൻ റിക്വസ്റ്റ് എന്നാണ് ആ ഫോമിന്റെ പേര്. അതായത് നമ്മുടെ കൂടെ ക്വാറന്റൈൻ ചെയ്യാൻ പാർട്ട്ണർ റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഫോമാണ്. അപ്പൊ ആ ഫോം ഞങ്ങൾ രണ്ടുപേരും സൈൻ ചെയ്യണം. അതായത് ഞങ്ങളോട് ക്വാറന്റൈൻ ചെയ്യാൻ വൈഫിനെ ഇങ്ങോട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, ഇങ്ങോട്ട് ജോയിൻ ചെയ്യാൻ വൈഫ് റെഡിയാണെന്ന് പറഞ്ഞ് വൈഫ് റിക്വസ്റ്റ് ചെയ്യണം. അതിൽ നമ്മുടെ റീസൺ ഒക്കെ പറഞ്ഞ് ഈ രണ്ട് ഫോമും നമ്മള് ഒരു മെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ, അതായത് ഞങ്ങൾ വന്നത് സൺഡേ നൈറ്റ് ആണ്, ട്യൂസ്ഡേ വൈകുന്നേരം ആയപ്പോ അപ്രൂവൽ കിട്ടി വൈഫിനും ജോയിൻ ചെയ്യാൻ. വൈഫ് എങ്ങനെ വരും എന്ന് ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു വൈഫ് ഊബർ വിളിച്ചു വരും അല്ല ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല കാറില്ല, ഊബർ വിളിച്ചു വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു അല്ല അത് പറ്റില്ല, ഒരു വണ്ടി വിടേണ്ടി വരും, ഞങ്ങൾ വണ്ടി വിടാം, ഒരു 7 മണിയാകുമ്പോ റെഡിയായി നിൽക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വൈഫിനോട് ഇങ്ങനെ പറഞ്ഞു അവർ ടാക്സി വിടും 7 മണിയാകുമ്പോ റെഡിയായി നിൽക്കാൻ പറഞ്ഞു. വൈഫ് ഇങ്ങനെ 7 മണിയാകുമ്പോ റെഡിയായി നിന്നു. ഒരു 9:30 ആയപ്പോ ഒരു ആംബുലൻസ് നിന്നു, അതെ ഫുൾ പി പി കിറ്റ് ഒക്കെ ഇട്ട പേഷ്യന്റ് റിക്കവറി അങ്ങനെ എന്തോ ഒരു ബോർഡും അഡീഷണലി അതിന്റെ പുറത്തുണ്ടായിരുന്നു. എന്നിട്ട് ഫുൾ പി പി കിറ്റ് ഇട്ട രണ്ടുപേര് ഇറങ്ങി വൈഫിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ ഫ്ലാറ്റിലുള്ളവരൊക്കെ മിക്കവാറും കോവിഡ് വന്ന് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും തോന്നി ഞങ്ങൾക്ക് പിന്നീട്. എന്നിട്ട് രാത്രി എന്നൊരു 10:30 കൂടി ആള് എത്തിക്കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ പോലെ അവരോട് ആദ്യം അവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു, ഇങ്ങനെ 2 ആഴ്ച ഫുൾ ക്വാറന്റൈനിലായിരിക്കണം, പുറത്തു പോകാൻ പറ്റില്ല, കോവിഡ് ടെസ്റ്റുകള് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ടെസ്റ്റും അതുപോലെ ചെയ്യേണ്ടി വരും എല്ലാം പറഞ്ഞു. അഡ്മിറ്റായി. പിന്നെ വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അതിനിടയിൽ. പിന്നെ ഞങ്ങൾക്ക് 2 കോവിഡ് ടെസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു, 10-ാം ദിവസം 13-ാം ദിവസം ആ 2 കോവിഡ് ടെസ്റ്റും വൈഫിനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 14-ാം ദിവസം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഡിസ്ചാർജായി വീട്ടിലെത്തി.
ഓക്കെ, തീർച്ചയായും എനിക്കൊന്ന് ആ ഒരു അനുഭവം ഭാര്യയോടുകൂടി ഒന്ന് ചോദിക്കാമെന്ന് തോന്നുന്നു അല്ലേ? അനുഭവം ആംബുലൻസ് വന്ന് വിളിച്ചോണ്ട് പോയി എന്നാണ് ഇപ്പോൾ അഭിലാഷ് പറഞ്ഞത്. എന്തായിരുന്നു അപ്പോൾ ആംബുലൻസ് വന്ന് വീട്ടിന് മുമ്പിൽ നിന്ന് ക്വാറന്റൈനിലേക്ക് പോകുമ്പോൾ മനസ്സിലുണ്ടായിരുന്നത്?
ഒന്ന് എനിക്ക് മോനെ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് കാണുന്നത്, അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ ആംബുലൻസ് ആണ് വരുന്നതെന്ന് അറിയില്ലായിരുന്നു. ഇവര് ഇവര് താമസിക്കുന്ന ഹെൽത്ത് ഹോട്ടലിൽ നിന്ന് അവരുടെ വണ്ടി വരും എന്നാണ് പറഞ്ഞത്. നമുക്ക് സെൽഫ് ആയിട്ടല്ലാണ്ട് ഉപ്പിലെടുത്തിട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ താഴെ എത്തിയപ്പോഴാണ് ഞാൻ ഒരു ആംബുലൻസ് ആണെന്ന് കണ്ടത്. അത് പിന്നെ എനിക്ക് കൂടുതലും ഇവിടെ ഉള്ള ബാക്കിയുള്ളവർക്കാണ്, ഞാൻ അധികം ആരുമായിട്ട് ഇവിടെ ഇന്ററാക്ട് ചെയ്തിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ആംബുലൻസിൽ പോകുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു പേടി തോന്നുന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടെ എനിക്ക് ഇവരെ കുറച്ച് നാള് കൂടി കാണുന്നതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പേടിയായിട്ട് തോന്നിയില്ല, എനിക്ക് ബാക്കിയുള്ളവർക്ക് ഒരു ടെൻഷൻ ആകുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു, അത് മാത്രമേ ഉള്ളൂ.
ഓക്കെ, നന്ദി എന്തായാലും ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന്, ഈ ഒരു സംഭവബഹുലമായ യാത്രയുടെ വിശദാംശങ്ങൾ കഥകൾ പങ്കുവച്ചതിന്.
വളരെ സന്തോഷം ഡിജു സംസാരിക്കാൻ പറ്റിയത്.
ലൈക്ക് ഷെയർ കോമെന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.